Hit 96.7 FM.
Dubai's own.
A part of Arabian Radio Network.
The Book Review. Book Review. On the Big Breakfast Club.
ശരി, നമ്മൾ ഇന്ന് പുസ്തകത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇന്നത്തെ പുസ്തകം നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടേതാണ്. കാരണം ഒരുപാട് വർഷമായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്ന് പരിചയപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെയൊക്കെ മാധ്യമ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു അഭിമാനം സ്വാഭാവികമാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ് അദ്ദേഹം ജനിച്ചത്. 1997 യുഎയിലെത്തി. അതിനു മുമ്പ് 1987 മുതൽ 1997 വരെ ഡൽഹിയിൽ മാധ്യമം മംഗളം പത്രങ്ങളുടെ ആദ്യ ഡൽഹി ലേഖകനായിരുന്നു. ബ്യൂറോ ചീഫായിരുന്നു. വിവിധ ഇംഗ്ലീഷ് പത്രങ്ങളിൽ കോളമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം യുഎയിലെത്തിയിട്ട് 2001 വരെ ഷാർജയിലെ ദ ഗൾഫ് ടുഡെ ഇംഗ്ലീഷ് പത്രത്തിലെ സീനിയർ റിപ്പോർട്ടർ ആയിരുന്നു, സീനിയർ സബ് എഡിറ്റർ ആയിരുന്നു. 2002 മുതൽ 2011 വരെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മീഡിയ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അറബിക് ജേർണലിസ്റ്റ് ആയിരുന്നു, സീനിയർ മീഡിയ ഓഫീസറായി. പിന്നീട് അദ്ദേഹം ഖത്തറിൽ പോയി. അവിടെ നിന്ന് വീണ്ടും തിരികെ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുകയാണ്. മാത്രമല്ല, പേര് പറഞ്ഞില്ലല്ലോ, ഇസ്മയിൽ മേലടി. അദ്ദേഹം എഴുതിയ രണ്ട് പുസ്തകങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. കാരണം ഒരെണ്ണം മലയാളം പുസ്തകവും മറ്റൊന്ന് ഇംഗ്ലീഷ് പുസ്തകവുമാണ്. മലയാളം പുസ്തകത്തിലുള്ള കവിതകളിലെ പലതും ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ഇംഗ്ലീഷ് കവിതകളുണ്ട്. ആ രണ്ട് പുസ്തകങ്ങളിലൊന്ന് ചിന്തയിരുട്ട കാലം എന്നത് മലയാളത്തിലും ദ മൈഗ്രന്റ് സാൻഡ്സ്റ്റോൺസ് എന്ന് ഇംഗ്ലീഷിലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്, പേഴ്സ്യൻ ഭാഷകളിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ കവിതകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മലയാളം, ഇംഗ്ലീഷ് സമാഹാരങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. യുഎയിലെ അറബി സാഹിത്യകാരന്മാരുടെ സംഘടനയായ എമിറേറ്റ്സ് റൈറ്റേഴ്സ് യൂണിയന്റെ വേദിയിൽ അറബിയിൽ സ്വന്തം കവിത അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഇസ്മയിൽ മേലടി. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിമാനിക്കാൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പറയുന്ന അവസരത്തിൽ. ഈ ചെറിയ രണ്ട് പുസ്തകങ്ങളാണ് കവിതകൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കവിതകൾ എന്ന് പറഞ്ഞാൽ കാൽപ്പനികമായ ഭാഷയിലോ ഒന്നും കവിതകൾ എഴുതുന്നവരല്ല, കുറെ കൂടി ജീവിതത്തെ റിയലിസ്റ്റിക്കായി സമീപിക്കുന്നവരാണ് പുതിയ കാല കവികളൊക്കെയും. അതില് ഭാഷയുടെ ലാളിത്യമുണ്ട്, ആർദ്രമായ വരികളുണ്ട്. എന്നാൽ ആ കവിതയിൽ പലപ്പോഴും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറച്ച് പ്രതിഷേധ സ്വരങ്ങളും ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ കാൽപ്പനിക കവിതകളെ കുറിച്ചാണല്ലോ. എപ്പോഴും ഈ തീവ്ര വികാര പ്രകടനമാണ് കാൽപ്പനിക അല്ലെങ്കിൽ റൊമാൻറ്റിക് കവിതകളിലൊക്കെ. എന്നാൽ അതിനെതിരെ രംഗത്ത് വന്ന ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ സമൂഹത്തെ പറ്റി ചിന്തിക്കൂ, നിങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമായ കാൽപ്പനികതയിൽ ഊന്നി നിൽക്കാതെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കൂ, നിലവിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂ, സ്വപ്നദർശിയാകാതെ വാസ്തവങ്ങളെ നേരിടൂ, ആത്മവിലാപം നടത്താതെ സമൂഹത്തെ രക്ഷിക്കൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആഹ്വാനങ്ങൾ റൊമാൻറ്റിക് കവിതകൾക്കെതിരെ യൂറോപ്പിലടക്കമുണ്ടായത്. പ്രത്യേകിച്ചും ശാസ്ത്രപക്ഷവാദികൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ അതൊക്കെ തന്നെയാണ്. ഐഡിയലിസം, അതായത് ആശയവാദത്തിനും ഭൗതികവാദത്തിനും ഒക്കെ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം ഈ കവിതകളുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇസ്മയിൽ മേലടിയോട് തന്നെ ചോദിക്കാം, ഈ ചിന്തയിരുട്ട കാലവും ദ മൈഗ്രന്റ് സാൻഡ്സ്റ്റോൺസും എന്താണ്, എങ്ങനെയാണ് എഴുത്ത് എന്ന്.
ചിന്തയിരുട്ട കാലം എന്റെ രണ്ടാമത്തെ പുസ്തകമാണ്. 2011 പുറത്തിറങ്ങി. കോഴിക്കോട് ലിപി പബ്ലിക്കേഷൻസ് ആണ് ഇതിന്റെ പ്രസാധകര്. 45 കവിതകൾ ഇതിലുണ്ട്. ഇതില് ഞാൻ ഡൽഹിയിൽ 10 ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങിയിട്ട് അന്ന് എഴുതിയതും അതിനുശേഷം എഴുതിയതും ആയിട്ടുള്ള കവിതകളൊക്കെ ചേർത്താണ് ഈ ഒരു പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ഇതിലെ വിഷയങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഉത്തരാധുനിക കാലഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങളും അതേപോലെ വളരെ പണ്ട് നമ്മൾ കണ്ടു മറന്നിട്ടുള്ള കാഴ്ചകളും ഏറ്റവും പുതിയ ചില വർത്തമാനങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ ന്യൂ മീഡിയ, സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, ഓരോ തുരുത്തുകളിലായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്, വീടിനകത്ത് തന്നെ ഓരോ തുരുത്തുകളായി മാറുന്നത്, ഇങ്ങനെ എല്ലാവിധ ജീവിത സാഹചര്യങ്ങളെയും കോർത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരുപാട് നല്ല സ്വപ്നങ്ങൾ എന്തൊക്കെ ആയിത്തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, അതുപോലെ നഷ്ട സ്വപ്നങ്ങളെ പറ്റിയുള്ള ചില കാഴ്ചകൾ, അങ്ങനെ ജീവിതത്തിന്റെ വളരെ വലിയൊരു ക്യാൻവാസിൽ കൂടിയാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. എന്റെ അവസാനം ഇറങ്ങിയ പുസ്തകം, അതായത് മൂന്നാമത്തെ പുസ്തകം, അതും ഒരു കവിതാ സമാഹാരമാണ്, പക്ഷെ അത് ഇംഗ്ലീഷിലാണ്. ദി മൈഗ്രന്റ് സാൻഡ്സ്റ്റോൺസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിലും പല കവിതകളും നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കവിതകളാണ്. അത് അല്ലാത്ത ചിലത് നേരിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള കവിതകളുണ്ട്. ഇതും ഇതുപോലെ പിന്നെ പ്രവാസത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതാ സമാഹാരമാണ് ദ മൈഗ്രന്റ് സാൻഡ്സ്റ്റോൺസ് എന്ന് പറയുന്നത്. തന്നെ നമ്മൾ പ്രവാസത്തെ പറ്റിയാണ് പറയുന്നത്. കൂടുവിട്ട മണൽത്തരികൾ എന്ന് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണത്. പിന്നെ അതുപോലെ അതിനുശേഷം എഴുതിയിട്ടുള്ളത് അതിന് മുമ്പ് എഴുതിയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് പിന്നെ കവിതകളുണ്ട്. അത് ഡൽഹി കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള കവിതകൾ, യാത്രകളിലുണ്ടായിട്ടുള്ളത്, അതൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ മൈഗ്രൻസ് ആൻഡ് സ്റ്റോൺസ് എഴുതിയിട്ടുള്ളത്.
ഞാൻ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയായിരുന്നല്ലോ, അതായത് ഈ കാൽപ്പനികമായ കവിതകൾ ബാഹ്യപ്രപഞ്ചത്തെ ഒക്കെ അവഗണിച്ച് അവരുടെ സ്വപ്ന ലോകത്തിലേക്കൊക്കെ പലായനം ചെയ്യുന്നതായിരുന്നു. എന്നാൽ ബാഹ്യപ്രപഞ്ചത്തെ നോക്കിക്കണ്ടുകൊണ്ട് കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ മണ്ണുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട കവിതകളല്ല, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന, മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന കവിതകൾ. അദ്ദേഹം ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞതുപോലെ ഉത്തരാധുനിക വീടെന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ എഴുതിയൊരു കവിതയുണ്ട്, മേൽക്കൂരയ്ക്ക് കീഴിൽ കൈകാലുകളുടെ കലമ്പൽ, താണ്ടുവാൻ വിസ്തീർണമേറെ മനസ്സ് അനന്തവിഹായസിൽ മൗസിലുടക്കി കിടന്ന് പിടയുന്നു, മുറികൾ തമ്മിൽ മൈലുകൾ ദൂരം, ഒട്ടും ശബ്ദമുഖരിതമല്ലാത്ത തീന്മേശ, മൗനവാത്മീകത്തിൽ തീർത്ത സ്വീകരണ മുറി, കിടപ്പുമുറിയിൽ അഗാധ ഗർത്തങ്ങൾ, പരന്ന നിസ്സംഗതയുടെ വരാന്ത, കുളിമുറിയിൽ കണ്ണീരിന്റെ സ്നാനതീർത്ഥം, ഒന്നും ബാക്കി വെക്കാത്ത സ്റ്റോർ റൂം, ആധി പുകയുന്ന അടുക്കളയിൽ പാതിബന്ധ ജീവിതം, മുറ്റം തീരെയില്ലാത്തതുകൊണ്ട് പൂക്കൾക്ക് വിരിയാനിടമില്ല, ഗേറ്റിനപ്പുറത്ത് മഞ്ഞുമലയോ മറ്റോ. ഇതൊരു ഉത്തരാധുനിക വീടാണ്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒട്ടും ശബ്ദമുഖരിതമല്ലാത്ത തീന്മേശ, പഴയ കൂട്ടുകുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ മാറിപ്പോയതിന്റെ ഒരു ആദി ഈ കവിതയിലുണ്ട്. അതുകൊണ്ടാണ് മൗനവാത്മീകത്തിൽ തീർത്ത സ്വീകരണ മുറി, ഒരാളും പരസ്പരം മിണ്ടാനില്ലാതെ എല്ലാവരും അവരവരുടെ മാത്രം ലോകത്തേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാലത്താണ് ഈ കവിത എഴുതുന്നത്. 2005 എഴുതിയൊരു കവിതയാണെന്ന് ഓർക്കണം. കിടപ്പ് മുറിയിൽ അഗാധ ഗർത്തങ്ങൾ, പിന്നെ നിസ്സംഗതയുടെ വരാന്ത, ഏറ്റവും അവസാനം പറയുന്നുണ്ട് മുറ്റം തീരെ ഇല്ലാത്തതുകൊണ്ട് പൂക്കൾക്ക് വിരിയാനും ഇടമില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബാഹ്യപ്രപഞ്ചത്തെ അവഗണിക്കരല്ല, അതിന്റെ ആ സ്വപ്നലോകത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ബാഹ്യപ്രപഞ്ചത്തെ നോക്കിക്കാണുകയാണ് ഈ കവി ചെയ്യുന്നത്. അതായത് വികാരത്തിന്റെ കോരിച്ചൊരിയിലോ വ്യക്തിത്വത്തിന്റെ പ്രകാശനമോ ഒന്നും അല്ല ഇവിടെ കവിക്ക്. വികാരത്തിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നും രക്ഷ പ്രാപിക്കലാണ് കവിത. വികാരമല്ല, അനുസ്മരണമല്ല, അവിടെ പ്രശാന്തതയുമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അകാൽപനികനായ ഒരു കവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കാം, കവിത അങ്ങയെ സംബന്ധിച്ച് കവിത എന്താണ്, അകാൽപനികമായ കവിതയാണോ?
എന്റെ ഒരു കാഴ്ചപ്പാടില് മനുഷ്യനെ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ വിമുഖത കാണിക്കുന്ന ഒരു അഭിശപ്ത കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ തിരിച്ചറിവിന്റെ സംഗീതം മുഴക്കാനുള്ള ഒരു നിലവിളിയാണ് എനിക്ക് കവിത. അതുകൊണ്ട് തന്നെ ചിലപ്പോ ഈ ഇപ്പൊ മുമ്പിൽ കാണുന്ന പല കാര്യങ്ങൾ, അതായത് നിസ്സംഗത, പല കാര്യത്തിൽ നമ്മൾ നിസ്സംഗത പാലിക്കുന്നു, ഒരു വല്ലാത്തൊരു കാപട്യം നമ്മുടെ മുമ്പിൽ നിറയുന്നു. പിന്നെ പാരതന്ത്ര്യം, അതിപ്പോ നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുപോലുള്ള അനാവശ്യ നാട്യങ്ങൾ, ഇതൊക്കെ എന്നെ നിരന്തരം ഇങ്ങനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് കവിത ഒരു പ്രതിരോധ പ്രവർത്തനം എന്നതിലുപരി ഒരു പ്രതിഷേധത്തിന്റെയും നിഷേധത്തിന്റെയും ഒക്കെ സ്വരം കൈക്കൊള്ളണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അകാൽപനികൻ എന്ന് പറഞ്ഞപ്പോ നമ്മള് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മളെ അധികം കാൽപ്പനികതയിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അത്രയും ഭീതിതമായ ഒരു അവസ്ഥയൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന ഒരു സഹനത്തിന്റെയും അല്ലെങ്കിൽ പിന്നെ നമുക്ക് മേൽ ഉള്ള ആധിപത്യങ്ങളുടെയും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് നമ്മൾ അടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽപ്പനികനാകാൻ സാധിക്കുന്നത്? അപ്പോൾ അവിടെ നമ്മൾ നിലവിളിക്കുകയാണ് വേണ്ടത്, പ്രതിഷേധിക്കുകയാണ് വേണ്ടത്, പ്രതിരോധിക്കുകയാണ് വേണ്ടത്.
ഒരുപക്ഷെ ഈ റൊമാൻറ്റിക് കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള കവികൾ, പ്രത്യേകിച്ച് എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കവിത മാത്രം ഞാൻ സൂചിപ്പിക്കാം, എലികൾ എന്ന് പറഞ്ഞൊരു കവിത. പേര് സൂചിപ്പിക്കുന്ന പോലെ അത് ബംഗാൾ ക്ഷാമകാലത്താണ്. അന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എൻ വി എഴുതിയ ഒരു കവിതയാണ്. അതിനകത്ത് നമ്മൾ സാധാരണ പറയുന്ന പോലെ മഞ്ജീര ശിഞ്ചിതം തൂകുന്ന പദങ്ങളില്ല, മധുര കോമളകാന്ത പദാവലിയില്ല, കാവ്യശൈലി ഇതൊന്നുമില്ല. പകരമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ആട്ടമനക്കം അടങ്ങി തെരുവുകൾ, തട്ടിൻപുറം വിട്ടിറങ്ങാൻ നമുക്കിനി തീറ്റയ്ക്ക് വല്ലതും തേടേണ്ടയോ എന്നൊരു തള്ളയെലി കുഞ്ഞെലികളോട് ചോദിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞെലികൾ പുറത്തിറങ്ങി വന്നിട്ട് ഇവർ മനുഷ്യരെ ഭക്ഷിക്കുകയാണ്. കാരണം മനുഷ്യനെ ഭക്ഷിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ അർത്ഥപ്രാണനായി കഴിയുകയാണ്. അപ്പൊ ഒരു വീട്ടിലെ ഒരു സ്ത്രീയെ എലികളെല്ലാം കൂടെ കടിച്ചു തിന്നുന്നു. തൊട്ടപ്പുറത്തൊരു കുഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഈ ശരീരം കടിച്ചു കീറുന്ന സമയത്ത് ഈ തള്ളയെലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നോക്കൂ നേരത്തെ ഈ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ജീവിച്ച കുഞ്ഞാണ് തൊട്ടപ്പുറത്ത് മരിച്ചു കിടക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോ എന്നിട്ടും പറയുന്നുണ്ട്, ഒരു ഒരു കുഞ്ഞെലിയോട് പറയുന്നുണ്ട്, അസ്ഥി മാത്രമായിരുന്ന ആ ശരീരത്തിൽ കടിച്ച് കുഞ്ഞുങ്ങൾ പല്ലിന് കേടുവരുത്തരുത് എന്നുള്ളതാണ്, നിങ്ങൾ മാംസം ഭക്ഷിക്കുക. അപ്പോ കഴിക്കാനൊന്നുമില്ലാതെ അസ്ഥി മാത്രമായ മനുഷ്യരെ കുറിച്ചാണ് എൻ വി കൃഷ്ണവാര്യർ എഴുതിയത്. അതായത് സമൂഹത്തിന്റെ ദുരന്തസ്ഥിതിയെ, ദുരിതാവസ്ഥയെ കുറിച്ച് എൻ വി എഴുതുക. ഞാൻ പറഞ്ഞു വെച്ചാല് കാൽപ്പനികമായ ഭാവങ്ങളൊക്കെ വിട്ടുകൊണ്ട് കവികൾ ഇങ്ങനെ മാറി തുടങ്ങിയ കാലത്തെ കുറിച്ച് തന്നെ പറഞ്ഞു, അകാൽപ്പനികതയുടെ കാലത്തെ കുറിച്ച് തന്നെ പറഞ്ഞത്.
നല്ല രസമാണ് ആക്ച്വലി ഇസ്മായിൽ മേലോട്ട് സംസാരിച്ചിരിക്കാൻ വേണ്ടി. അദ്ദേഹം കുറെ പറയുന്ന പോലെ തന്നെ വേറെ കോൺസെപ്റ്റ് കുറിച്ച് പറയും. ഒരു വർഷം ഞാൻ അദ്ദേഹത്തിന്റെ ബുക്ക് ലോഞ്ചിന് ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു വർഷം. അദ്ദേഹത്തിന്റെ ഈ ശബു പറഞ്ഞ ഈ ബുക്കിനകത്ത് ഒരു വൾച്ചർ ആൻഡ് മീ എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട്. ഓക്കെ, ദ വൾച്ചർ സ്ട്രൈക്സ് ഓൺ ഡെഡ് ബോഡീസ് ആൻഡ് ഐ സ്ട്രൈക്ക് ഓൺ ലൈഫ്. ദ വൾച്ചർ ഈറ്റ്സ് ദി അൺനോൺ ആൻഡ് ഐ ഈറ്റ് മൈ കിൻ. ദ വൾച്ചർ ഫ്ലൈസ് ഓവർ അറൌണ്ട് ഡെത്ത് ആൻഡ് ഐ ഫ്ലൈ അറൌണ്ട് ആൻഡ് അക്രോസ് ലൈഫ്.
ഇനി ഒരു ഉണ്ണിക്കുട്ടന്റെ യാത്ര കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം. നോക്കൂ, പൂമുഖത്തും മുറ്റത്തും തൊടിയിലുമൊക്കെ കയറിയിറങ്ങി കളിച്ചുകൊണ്ടിരുന്ന ഉണ്ണിക്കുട്ടൻ നടയിറങ്ങിപ്പോയി. നേരെ ചെന്ന് കയറിയത് ഡിസ്നിലാൻഡിലായിരുന്നു. മൂവാണ്ടമാവിലെ കളിയൂഞ്ഞാൽ ഉണ്ണിക്കുട്ടനെ ആടി മാടി വിളിച്ചു. അപ്പോഴേക്ക് ഉണ്ണിക്കുട്ടൻ വൈൽഡ് സ്വിംഗ് റൈഡിൽ കയറി കഴിഞ്ഞിരുന്നു. കണ്ണഞ്ചിരട്ട ഉണ്ണിക്ക് എത്ര അപ്പം വേണമെന്ന് ചോദിക്കുമ്പോഴേക്ക് അവൻ രസം പിടിച്ച് റോളർ കോസ്റ്ററിനകത്ത് വട്ടം കറങ്ങിയിരുന്നു. കിണ്ണം നിറയെ ഉണ്ണിയപ്പവുമായി നാണിയമ്മ അണച്ചുകൊണ്ട് ഓടി അണയുമ്പോഴേക്ക് KFC ചിക്കൻ ഫില്ലറ്റ് അകത്താക്കി ടിഷ്യൂ പേപ്പറിൽ കൈ തുടക്കുകയായിരുന്നു ഉണ്ണിക്കുട്ടൻ എന്നാണ്. അതായത് കാലം മാറിയതിനെ കുറിച്ചുള്ള കവിയുടെ അതിതീവ്രമായ ഒരു കൺസേൺ തന്നെയാണ്. അപ്പോ ഈ നവീന കാലത്തെ കവികളൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം, ഇത് തന്നെയാണ് അവരുടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം വ്യക്തി അനുഭവങ്ങൾ ഊന്നിയുന്നുകൊണ്ട് സാർവജനീയതയെ കാണുന്ന ഒരു പുതിയ ആദർശം തന്നെയാണ് ഇസ്മായിൽ മേലടിക്കും കവിത. പക്ഷെ നേരത്തെ എപ്പോഴും പറയുന്നത് കവിയെക്കുറിച്ചുള്ള നിർവചനത്തിൽ പറയുന്നത് പോലെ രുതിദാനുസാരി കവി എന്ന് പറയുന്ന പോലെ എല്ലാ മസൃണ ഭാവങ്ങളുടെ സ്ഥാനത്തും നിത്യജീവിതത്തിലെ ഭീഭത്സതയും വെറുപ്പും കലാപവും ഈർഷ്യയും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇസ്മായിൽ മേലടിയുടെ രണ്ട് പുസ്തകങ്ങൾ ചിന്തയിരുട്ട കാലവും ദ മൈഗ്രന്റ് സ്റ്റാൻ സ്റ്റോൺസും.
Book review on the Big Breakfast Club.